السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് ഇന്ന് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ കഅബയുടെ ചരിത്രം തുടങ്ങി വച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് നമുക്കത് പറയാകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹജറുൽ അസ്വദ്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രം, സുദീർഘമായ ഒരു ചരിത്രം തന്നെ ഹജറുൽ അസ്വദിന്റെ പിന്നിലുണ്ട്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്ഭവം, ഹജറുൽ അസ്വദിന് നേരെ ചിലർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഹജറുൽ അസ്വദിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്വർഗത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്നതാണ്. അതിന്റെ അർത്ഥം നമുക്കറിയാം. ഹജർ കല്ല്, അസ്വദ് കറുപ്പ്, കറുത്ത കല്ല് എന്നാണ് അതിന്റെ അർത്ഥം. അതെന്തുകൊണ്ട് കറുത്തതായി എന്നതും ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് തുർമുദി, അഹ്മദ്, ഇബ്നു ഹുസൈമ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ചുള്ള ആ ദർസുകളിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ്. അതുകൊണ്ട് ഇതെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ സാധനത്തെക്കുറിച്ചുള്ള ഇൽമ് അറിയുമ്പോൾ മാത്രമാണ് അതിലുള്ള തഅലീം, അതിനോടുള്ള ആദരവ് ഒരാൾക്ക് പൂർണമായി നൽകാനും കൊടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത് കഅബയുടേതാണെങ്കിലും ഹജറുൽ അസ്വദിന്റേതാണെങ്കിലും മഖാം ഇബ്രാഹിമിന്റേതാണെങ്കിലും ജംസമിന്റേതാണെങ്കിലും അതിനെക്കുറിച്ച് പൂർണമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ചൈതന്യം, നമ്മളാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ മനസ്സിൽ ലഭിക്കുകയുള്ളൂ, അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. സഫാ മർവക്കിടയിലുള്ള സഅയ്, അതിന്റെ അതിന്റെ ചരിത്രം വ്യക്തമായി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ഓട്ടം മാത്രമാണ്. അയാൾ യാന്ത്രികമായിട്ട് സഫക്കിടയിലും മർവക്കിടയിലും അയാൾ നടക്കുന്നു, അത്രമാത്രം. പക്ഷെ അതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹാജർ അലൈഹിസ്സലാം അവരോടിയ ഓട്ടം അയാളുടെ മനസ്സിലേക്ക് വരുമ്പോൾ പ്രത്യേകമായ ഒരു മാനസികമായിട്ടുള്ള ഒരു അനുഭവം കൂടി, ഒരു ആത്മീയത കൂടി, ഒരു ചൈതന്യം കൂടി അയാൾക്ക് കൈവരുമെന്നുള്ളത് തീർച്ചയാണ്. ഇതേതൊരു സംഗതിയാണെങ്കിലും അങ്ങനെ തന്നെ അതന്നെയാണ് ഹജറുൽ അസ്വദിന്റെ കാര്യവും. അത് കേവലം ഒരു കല്ല്, കഅബയുടെ മൂലക്കുള്ള ഒരു കല്ല് എന്നതിലപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് നസലൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുമുള്ള കല്ലാണ് കല്ലാകുന്നു ഹജറുൽ അസ്വദ്. അതാണ് അതിൽ ആ ഹദീസിന്റെ ആദ്യ ഭാഗം. അപ്പൊ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. വഹു അഷദ്ദു ബയാളം മിനൽ ലബനി, അത് ലബൻ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാൽ, അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. ഇതിന്റെ വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത് വഹു അഷദ്ദു ബയാളം മിന സൽജി, സ്നോ, മഞ്ഞ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലും തന്നെയുള്ള മറ്റു റിവായത്തിൽ വന്നിട്ടുള്ളത് സൽജ്, അഷദ്ദു ബയാളം മിന സൽജ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞത് അഷദ്ദു ബയാളം മിനൽ ലബൻ, അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു ഹജറുൽ അസ്വദ്. ഫസവ്വദതുഹു ഖതായാ ബനി ആദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതിനെ കറുപ്പിച്ചത്, ഹജറുൽ അസ്വദിനെ കറുപ്പിച്ചത് മനുഷ്യരുടെ പാപങ്ങളാകുന്നു അതിനെ കറുപ്പിച്ചു കളഞ്ഞത്. ഈ ഹദീസ് സഹീഹാണ്. ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹുസൈമ അവർ ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ ഈ ഹദീസിനെ അദ്ദേഹത്തിന്റെ ഫതുൽ ബാരിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതിനെ ശക്തിപ്പെടുത്തുകയും ഈ ഹദീസിനെ ചില ആളുകൾ വിമർശിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലൈഹി. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സഹിഹാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാകുന്നു. ചില ആളുകൾക്ക് ഇതിൽ കുറെ ചോദിക്കാനുണ്ടാവും, അതെങ്ങനെ സ്വർഗത്തിൽ നിന്ന് വരും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വേറെയും കുറെ ചോദ്യങ്ങളുണ്ടാവും. സ്വർഗത്തിൽ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഈ ഹദീസില് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന തവാഫ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാല് കാര്യങ്ങൾ. ഒന്ന്, കഅബയുടെ നാല് റുക്കിനുകളിൽ നമുക്ക് തോന്നിയ റുക്കിനിൽ പോയിട്ട് തവാഫ് ആരംഭിക്കാൻ പറ്റൂല. നമ്മൾ ഏതെങ്കിലും ഒരു വാതിലിലൂടെ കയറിയിട്ട് നമുക്ക് കിട്ടിയത് വേറൊരു മൂലയാണ്. കഅബയുടെ നാല് മൂലകളല്ലാത്ത മറ്റേതെങ്കിലും ഒരു മൂല നമുക്ക് കിട്ടി, ആ മൂലയിൽ ആ റുക്കിൽ നിന്നുകൊണ്ട് തവാഫ് ആരംഭിക്കാൻ പറ്റൂല. ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് തന്നെ ചെല്ലണം. റുക്നുൽ യമാനിക്ക് ശേഷമുള്ള ഹജറുൽ അസ്വദിന്റെ ഭാഗം ഏതാണ്? ഹജറുൽ അസ്വദ് എവിടെയാണ്? അവിടുന്ന് തവാഫ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് ഫിനിഷ് ചെയ്യേണ്ടത് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ്. രണ്ടാമത്, അതിനെ ചുംബിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചുംബിച്ചിട്ട് തവാഫ് ആരംഭിക്കണം. അത് ഹജ്ജിന്റെ സന്ദർഭത്തിലാണെങ്കിലും ഉംറയുടെ സന്ദർഭത്തിലാണെങ്കിലും അതല്ലാത്ത തവാഫിന്റെ സന്ദർഭങ്ങളിലാണെങ്കിലും അതിനെ ചുംബിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ചുംബിച്ചുകൊണ്ടാണ്. കഅബയുടെ മൂലകളിൽ ചുംബിക്കേണ്ടത് ഹജറുൽ അസ്വദ് മാത്രമാണ്. ചുംബിച്ചുകൊണ്ട് തവാഫ് സ്റ്റാർട്ട് ചെയ്യണം, ആരംഭിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യമാണ്. ഇനി ഒരാൾക്ക് ചുംബിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ അതിനെ തൊട്ട് തടവണം. തൊട്ട് തടവിയിട്ട് ആ കൈ അയാൾക്ക് ചുംബിക്കാവുന്നതാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. ഹജറുൽ അസ്വദിനെ തൊട്ട് തടവുക, അതിനുശേഷം ആ കൈ ചുംബിക്കാം. ഹജറുൽ അസ്വദിനെ തൊട്ട് തടവാം, അങ്ങനെ അയാൾ തവാഫ് ആരംഭിക്കണം. അതിനും ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് നേരെ ആംഗ്യം കാണിക്കണം, ഇഷാറത്ത് കാണിക്കണം. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അയാൾക്ക് തവാഫ് ചെയ്യാം. അങ്ങനെ ഏഴ് തവണ. അത് അവസാനിപ്പിക്കേണ്ടതും ഹജറുൽ അസ്വദിന്റെ മൂലയിൽ തന്നെ ആയിരിക്കണം. ഈ ഹജറുൽ അസ്വദിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള കല്ലാണ്. ആ കല്ലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തി. ഓരോ കല്ലുകളും അവിടുന്ന് കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് കഅബ പടുത്തുയർത്തി. ഹജറുൽ അസ്വദ് അതിൽ നിന്ന് വേറിട്ടുകൊണ്ടുള്ള കല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കാലഘട്ടങ്ങളിലും കഅബ പുതുക്കി പണിതിട്ടുണ്ട്. അതിന്റെ മണ്ണും കല്ലും സിമെന്റും ഒക്കെ മറ്റും മറിച്ചതൊക്കെ ഓരോന്നും അതിന് കഅബ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും മാറിയിട്ടുണ്ട്. പക്ഷേ ഹജറുൽ അസ്വദ് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെച്ചിട്ടുള്ള ഹജർ തന്നെയാണ്. ഈ ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും മനസ്സിലാക്കിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് കഅബ പുതുക്കി പണിതൊരു സംഭവം ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. പ്രസിദ്ധമാണത്, ഏതാണ്ട് അഞ്ചു കൊല്ലം മുമ്പ്. അന്ന് അവർ കഅബ പടുത്തുയർത്തി, അതിന് ചില കണ്ടീഷനുകളൊക്കെ വെച്ചു, അതിന് പിരിവ് നടത്തിയപ്പോ അങ്ങനെ ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്ത് വേറെ കല്ല് അവർ കൊണ്ടുവന്ന ചില മനസ്സിലാക്കണം. അതെന്റെ അങ്ങനെ തർക്കമായി, ഹജറുൽ അസ്വദ് ആരതിന്റെ സ്ഥാനത്തേക്ക് വെക്കും? കഅബ നിർമ്മിച്ചത് ഒരുപാട് കല്ലുകൾ കൊണ്ടാ. അതേപോലത്തെ ഒരു കല്ലായിരുന്നു ഹജർ എങ്കിൽ, അതിന് വേറൊരു പ്രാധാന്യവുമില്ലെങ്കിൽ അവരതിന് തർക്കിക്കുമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ മുശ്രിക്കുകൾ കല്ലിനെ പോലും ആരാധിച്ചിരുന്നവരായിരുന്നു, കല്ലിനെ ബഹുമാനിച്ചിരുന്നവരായിരുന്നു, ഉപദ്രവവും ഉപകാരവും പ്രതീക്ഷിച്ചിരുന്നവരായിരുന്നു. പക്ഷെ ഹജറുൽ അസ്വദിനെ അവർ ആരാധിച്ചിട്ടില്ല. അങ്ങനെ തർക്കമായി. എന്തിനാ തർക്കിക്കുന്നത്? കഅബയുടെ നിർമ്മാണം ഏതാണ്ട് ഒക്കെ ആയിട്ടുണ്ട്. ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥാനത്താര് വെക്കും, അതാണ് തർക്കം. അതേതാണ്ട് അവർക്കിടയിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അവസാനം അവരൊരു തീരുമാനമെടുത്തു, ഇവിടെ ആദ്യം കടന്നു വരുന്ന ആളാരാണോ അയാൾ എന്താണോ തീരുമാനിക്കുന്നത് അയാളുടെ തീരുമാനപ്രകാരം. അങ്ങനെ അവിടെ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കണം, അന്ന് നബുവത്ത് കിട്ടിയിട്ടില്ല. അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അന്ന് പ്രവാചകനായിട്ടില്ല. അങ്ങനെ ആ തർക്കം പരിഹരിച്ചു, ഒരു തുണി കൊണ്ടുവന്നു, ആ തുണിയിൽ ഹജർ അസ്വദ് വെച്ചു, എല്ലാ ഗോത്രത്തിന്റെ നേതാക്കന്മാരോടും അതിന്റെ ഓരോ ഭാഗത്ത് പിടിക്കാൻ പറഞ്ഞു. അവരത് ഉയർത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈകൊണ്ട്, അത് ചരിത്രത്തിന്റെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമായിരിക്കാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെച്ചാതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് വെച്ച ആ കല്ല് പിന്നീട് അതേ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു, ആ പ്രശ്നം പരിഹരിച്ചു. അത് വെറുമൊരു കല്ലല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ്. അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത്. വറിവായത്തിൽ അത് സെൽജിനേക്കാൾ വെളുത്തതായിരുന്നു. ഈ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ഹദീസ്, അപ്പൊ ഒന്നാമത്തെ ഹദീസ് അത്, രണ്ടാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ തന്നെ വന്നിട്ടുള്ള ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഫിൽ ഹജരി, ഹജറുൽ അസ്വദിനെ കുറിച്ച്, വല്ലാഹ് ലയബ്അസന്നഹുല്ലാഹ് യൗമൽ ഖിയാമത്തി ലഹു ഐനാനി യുബ്സിറു ബിഹിമാ വലിസാനുൻ യൻതിഖു ബിഹി യശ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ. തുർമുദി ഉദ്ധരിച്ച ഹദീസ്. അദ്ദേഹം പറഞ്ഞു, ഹാദ ഹദീസുൻ ഹസനുൻ, ഈ ഹദീസ് ഹസനായ ഹദീസാകുന്നു. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞു, സനദുൻ ലാ ബഅസ ബിഹി, ഇതിന്റെ സനദിന് കുഴപ്പമില്ലാത്ത സനദാണ്. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം വരൊക്കെ ഈ ഹദീസ് സഹീഹാക്കിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ ഈ ഹദീസിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം. ഹജറുൽ അസ്വദിന്റെ ഫളല് എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ ഹദീസാണ്. നേരത്തെ പറഞ്ഞു അത് വെളുത്തതായിരുന്നു, നല്ല വെളുപ്പുണ്ടായിരുന്നു, പാലിനേക്കാൾ ലെബനിനേക്കാൾ വെളുത്തതായിരുന്നു. പക്ഷെ മനുഷ്യന്റെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചതാണ്, മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത്. ഈ ഹദീസിൽ പറഞ്ഞത് അല്ലാഹു തന്നെയാണ് സത്യം. അന്ത്യനാളിൽ അല്ലാഹു ഈ ഹജറിനെ കൊണ്ടുവരും, അല്ലാഹു ഈ ഹജറിനെ കൊണ്ടുവരും, വീണ്ടും കൊണ്ടുവരും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ കൊണ്ടുവരുന്നല്ല, ലയബ്അസന്നഹു, തീർച്ചയായും അവിടെ തൈക്കീത് കൊടുത്തിട്ടാണ് പറയുന്നത്, തീർച്ചയായും അല്ലാഹു ഈ കല്ല്, ഈ ഹജറിനെ, ഈ ഹജറുൽ അസ്വദ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഖിയാമത്ത് നാളില്. അന്ന് കൊണ്ടുവരുമ്പോൾ ലഹു ഐനാനി, അതിന് രണ്ട് കണ്ണുകളുണ്ടാകും, രണ്ട് കണ്ണുകളുണ്ടാകും. യുബ്സിറു ബിഹിമാ, ആ രണ്ട് കണ്ണുകൾ കൊണ്ട് അത് കാണും, ആ രണ്ട് കണ്ണുകൾ കൊണ്ട് ഹജറുൽ അസ്വദ് നോക്കിക്കാണും. വലിസാനുൻ യൻതിഖു ബിഹി, അതിനൊരു നാവുണ്ടാകും, ആ നാവ് കൊണ്ട് അത് സംസാരിക്കും. എന്ത്? രണ്ട് കണ്ണുകൾ ഉണ്ടാകും. ഇത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ളത്. പരലോകത്ത് ഹജറുൽ അസ്വദിനെ അള്ളാഹു കൊണ്ടുവരുമ്പോ അതിന് രണ്ട് കണ്ണുകൾ ഉണ്ടാകും, ഒരു നാവുണ്ടാകും, ആ കണ്ണുകൾ കൊണ്ടത് കാണുകയും നാവ് കൊണ്ടത് സംസാരിക്കുകയും ചെയ്യും. തീർന്നിട്ടില്ല. യഷ്ഹദു അലാ മനിസ്തലമഹു ബിഹഖിൻ, സത്യസന്ധമായിക്കൊണ്ട് ഹക്കോടുകൂടി ആരാണോ അതിനെ തൊട്ട് തടവിയത്, ഹജറുൽ അസ്വദിനെ തൊട്ട് തടവിയത് ആരാണോ സത്യസന്ധമായിക്കൊണ്ട് ഹക്കോടുകൂടി. അവിടെ ഹക്ക് എന്നുള്ളതിന് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് ഷറഹ് കൊടുത്തിട്ടുള്ളത് ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ശരിയായ വിശ്വാസം ഉണ്ടാകണം. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഹദീസുകളൊന്നും ദഹിച്ചിട്ടില്ല. ഈ ഹദീസുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഹദീസുകൾ ദഹിക്കാത്ത, അവരുടെ ബുദ്ധിക്ക് ദഹിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ശാപം അത്തരത്തിലുള്ള ആളുകളാണ്. അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും അതെത്ര ഉലമാക്കൾ പറഞ്ഞാലും അവർ അംഗീകരിക്കൂല. അവരെ പത്താം ക്ലാസ് ബുദ്ധി ഉണ്ടല്ലോ. ഉലമാക്കളിൽ എത്ര വലിയ ഉലമാക്കൾ പറഞ്ഞാലും അവർക്കത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലേ അവരത് അംഗീകരിക്കുള്ളൂ. അതിന് രംസം വള്ളത്തിന്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഹജറുൽ അസ്വദിന്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെയും നിഷേധിക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് കണ്ണുണ്ടാകുന്നു, ഹജറുൽ അസ്വദ് സംസാരിക്കുന്നു. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഉലമാക്കളുടെ നിലപാട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബുദ്ധിക്ക് യോജിക്കുക എന്നുള്ളത് പരിശോധിക്കണം എന്നല്ല. അന്ന് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസാണെന്ന് പറഞ്ഞിട്ട് തള്ളുകയല്ല ചെയ്തത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് അദ്ദേഹം വേറെ തെളിവ് കൂടി പറഞ്ഞെടുത്തു, മനുഷ്യന്റെ അവയവങ്ങൾ സംസാരിക്കുമെന്ന് ഖുർആനിൽ വന്നിട്ടില്ലേ? മനുഷ്യന്റെ തൊലികൾ സംസാരിക്കുമെന്ന് ഖുർആനിൽ വന്നിട്ടില്ലേ? അപ്പോ ഇതിനെ, ഈ ഹദീസിനെ നിഷേധിച്ചാൽ ഖുർആനിലെ ആയത്തിനെ നിഷേധിക്കേണ്ടി വരും. ഇത്ര ആയത്തുകളുണ്ട്, ഇത്ര ആയത്തുകളുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അതാണ് പറഞ്ഞത്. പരലോകത്ത് വരുമ്പോ നമുക്കെതിരെ സാക്ഷി പറയുന്നത് നമ്മുടെ തൊലികളായിരിക്കും. അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? അവർ പറയും, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. ആ അള്ളാഹുവിന് ഹജറുൽ അസ്വദ് സംസാരിപ്പിച്ചുകൂടെ? പശു സംസാരിച്ചു, ബുഖാരി ധരിച്ച ഹദീസിലുണ്ട്. ഉറുമ്പ് സംസാരിച്ചത് ഖുർആനിലില്ലേ? ബാലരമയിലുള്ളതല്ല. ഉറുമ്പ് സംസാരിച്ചു എന്നുള്ളത് ഖുർആനിലില്ലേ? അപ്പൊ ഹജറുൽ അസ്വദ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഹദീസിൽ വന്നതല്ലേ? അത് ബുദ്ധിക്ക് യോജിക്കാത്തത്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അതെന്താണെങ്കിലും അഹ്ലു സുന്നയുടെ രീതിയല്ല. അവർ അഹ്ലു സുന്നന്റെ ആൾക്കാരെന്ന് പറയരുത്. ഉലമാക്കൾ പറഞ്ഞ കാര്യത്തിനപ്പുറം പറയുന്ന ആൾക്കാർ അഖലാനികളാണ്. അതായത് അവരുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ. അവരുടെ ബുദ്ധി നമുക്ക് സ്വീകരിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞതെന്താ? അവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും. ഹജറുൽ അസ്വദിനെ തൊട്ട് തടവിയവർക്ക് വേണ്ടി, ഈമാനോടുകൂടി എഹ്തിസാബോടുകൂടി തൊട്ട് തടവിയവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് നാളെ പരലോകത്ത് സാക്ഷി പറയും. മാത്രമല്ല, ഈ ഹദീസിന്റെ വിശദീകരണത്തില് തുഹ്ഫത്തുൽ അഹ്വദിയില് മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഹദീസിന് അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ലാഹിറായ അർത്ഥം എന്ന് പറഞ്ഞാൽ സംസാരിക്കും എന്ന് പറഞ്ഞു സംസാരിക്കും, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കണ്ണുകൊണ്ട് കാണും എന്ന് പറഞ്ഞാൽ കാണും, അങ്ങനെ തന്നെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ ഈ ഹദീസിനെ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു വാചകം ഞാൻ പറഞ്ഞുതരാം. വൽ ഹദീസു മഹ്മൂലുൻ അലാ ലാഹിരിഹി, ഈ ഹദീസിനെ അതിന്റെ ലാഹിറായ മാനയിൽ തന്നെ മനസ്സിലാക്കണം. മനസ്സിലായോ? ലാഹിറായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. ഫൈൻ അല്ലാഹു തആല ഖാദിറുൻ അലാ ഈജാദിൽ ബസരി വന്നുതുക് ഫിൽ ജമാദാതി, നിർജീവമായ വസ്തുക്കൾക്ക് കണ്ണും കാഴ്ചയും കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് ഹജറുൽ അസ്വദ് സംസാരിക്കും, അവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ലാഹിറായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, എന്നാൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് വയ്യു അവ്വിലുഹു, ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നു ആര്, വയ്യു അവ്വിലുഹു, വയ്യു അവ്വിലുഹു അല്ലദീന ഫീ ഖുലൂബിഹിം സൈഉ തഫൽസുഫി, ഫൽസഫ മനസ്സിൽ കടന്നു കൂടിയിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇൽമുൽ കലാമും ഫൽസഫയൊക്കെ തത്വശാസ്ത്രമൊക്കെ എന്ത് കിട്ടിയാലും ബുദ്ധിക്കനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കലാണല്ലോ ഫൽസഫ. ഇൽമുൽ കലാമിന്റെ ആൾക്കാര്, ഫൽസഫന്റെ ആൾക്കാര് അവരങ്ങനെയാണ്. ഫൽസഫ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ഹൃദയം സൈഗ്, അങ്ങനെ ഹൃദയം തെറ്റിപ്പോയിട്ടുള്ള ഈ ഫൽസഫന്റെ ആൾക്കാര് വയഖൂലൂന, അവര് പറയുന്നത് ഇന്നദാലിക കിനായതുൻ അൻ തഹഖീഖി സവാബിൽ മുസ്തലിമി വഇന്ന സഅയഹു ലാ യളിയു, അവര് പറയുന്നത് ഇത് കിനായത്തായിട്ട് പ്രയോഗിച്ചതാണ് എന്നുള്ളതാണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ നേർക്കുനേരുള്ള അർത്ഥത്തിലല്ല, അതിനെ തൊട്ട് തടന്നവർക്ക് നല്ല പ്രതിഫലം കിട്ടും. ആ പ്രതിഫലത്തിന്റെ ഗാംഭീര്യമാണ്, മഹത്വമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അതല്ലാതെ നേർക്കുനേരെ ഹജറുൽ അസ്വദ് സംസാരിക്കും അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് കാണും എന്നല്ല ഈ പറഞ്ഞത് എന്നുള്ളത് ഫൽസഫ തലക്ക് പിടിച്ച കുറച്ച് ആൾക്കാർ പറയുന്നു, അവരതിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഫൽസഫന്റെ ആളുകളാണ്. മനസ്സിലാകുന്നുണ്ടോ എന്ത് ഈ പറഞ്ഞത്? അതിനെ ഹജറുൽ അസ്വദിനെ തൊട്ട് തടവുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലമുണ്ട്, എന്തായാലും അവർക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനം. അതല്ലാതെ ഹജറുൽ അസ്വദ് സംസാരിക്കുമെന്നല്ല, ഹജറുൽ അസ്വദ് കണ്ണുകൊണ്ട് കാണുമെന്നല്ല എന്ന് പറയുന്നത് ഫൽസഫ തലക്ക് പിടിച്ചിട്ടുള്ള ഹൃദയങ്ങള് അങ്ങനെ വക്രത വന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ളത്, അങ്ങനെ അവരാണ് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് എന്നുള്ളത് മുബാറക് ഫൂരി അദ്ദേഹത്തിന്റെ തുഹഫത്തുൽ അഹ്വദിയിൽ നമുക്ക് വിശദീകരിച്ചു തരാം. ഇങ്ങനെയാണ് മുൻഗാമികൾ ഇതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല അതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മുസ്ലിം ലോകത്ത് നടന്നിട്ടുള്ളത് രണ്ട് ചർച്ചയാണ്. ഏത്? അഹ്ലു സുന്നയുടെ ഉലമാക്കൾക്കിടയിൽ നടന്നിട്ടുള്ളത് രണ്ട് ചർച്ചയാണ് ഇത്തരത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ച്. ആ ചർച്ച ഈ ഹദീസിന്റെ സനദിന് തകരാറുണ്ടോ അല്ലേ എന്നുള്ളതാണ്. അതല്ല, ഈ ഹദീസുകളൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടല്ല. ഈ ഹദീസൊക്കെ ബുദ്ധിക്ക് യോജിക്കോ അല്ലേ, അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിന്റെ സനദിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ലാതെ ഈ ഹദീസുകളൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസുകളാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ച ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നടത്തിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഒന്നാമതായിട്ട് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ വീടിന്റെയും മാ ബൈന ബൈത്തി വമിംബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന. അങ്ങനെയാണെങ്കിൽ ആ ഹദീസിനെ നിഷേധിക്കേണ്ടി വരും. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ളത് അത് സ്വർഗത്തിന്റെ റൗലകളിൽപ്പെട്ട ഒരു റൗലയാണ് എന്നുള്ളത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സ്വർഗത്തിലെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ളത്. ആ ഹദീസിനെ തള്ളേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫുറാത്ത്, വൻ നീൽ, ജയ്ഹാൻ, സൈഹാൻ, നാല് നദികളെ കുറിച്ച് പറഞ്ഞു. ആ നാല് നദികൾ സ്വർഗത്തിലെ നദികളാണ്. യൂഫ്രട്ടീസ്, നൈൽ നദി, അത് വേറൊരു ചരിത്രമാണ്, അത് സ്വർഗത്തിലെ നദികളാണ്. ഇങ്ങനെ എത്രയോ ഹദീസുകളുണ്ട്. അപ്പൊ നിഷേധിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഹദീസും നിഷേധിക്കൂല, വേറെയും ഹദീസുകളെ നിഷേധിച്ചിട്ട് ഖുർആനെയും നിഷേധിക്കുന്നിടത്തോളം. പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത് ബുദ്ധിക്കനുസരിച്ചിട്ടല്ല. ഹദീസ് സ്വഹീഹാണെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, ആമന്നാ വസല്ലംനാ, അത്രേ ഉള്ളൂ. ഇതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. മാത്രമല്ല, ഈ ഹദീസ് ഉണ്ടല്ലോ, മനുഷ്യന്റെ പാപങ്ങളാണ് ഹജറുൽ അസ്വദിനെ കറുപ്പിച്ചത് എന്ന് പറയുന്ന ഹദീസ്, അതിന് ഇബ്നു ഹജറിനെ പോലുള്ള ആൾക്കാർ മറുപടി കൊടുക്കുക ചെയ്യുന്നത്. ഇബ്നു ഹജറിന്റെ ബുഖാരി എടുത്തോക്ക്, അതിന്റെ ഷറഹിൽ ആ ചർച്ച, നല്ലൊരു ചർച്ച അതിലുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസൊക്കെ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബിനജർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഏത് ബുഖാരിന്റെ ശറഹത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംസാരിക്കും കണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞ ഹദീസും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചർച്ചന്റെ അവസാനം ഇബിൻ ഹജർ ചോദിക്കുന്നുണ്ട്, എന്ത് ഈ ഹദീസിനെ ചില മുലഹിദീങ്ങൾ എതിർക്കുന്നുണ്ട്. മുലഹിദീങ്ങൾ എന്നാ പ്രയോഗിച്ചത്? മുലഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞ നിഷേധികൾ എന്നാണ് അർത്ഥം. ചില ദുർവ്യാഖ്യാനക്കാർ ഈ ഹദീസിനെ എതിർക്കുന്നുണ്ട്. ഏത് ഹദീസിനെ? ഹജറുൽ അസ്വദ് പാലിനേക്കാളും വെളുത്ത കളറായിരുന്നു, മനുഷ്യന്റെ പാപങ്ങളാണ് ഹജറുൽ അസ്വദിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുന്ന ഹദീസിനെ ഇബിൻ ഹജറിന്റെ പ്രയോഗം, ഇഅ്തറല ബഅദുൽ മുൽഹിദീൻ, ചില മുൽഹിദീങ്ങളിൽപ്പെട്ട ചിലർ ഈ ഹദീസിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ ആ ഹദീസിനെ എതിർക്കുന്നവരാരാണ്? അഹ്ലു സുന്നത്തിൽപ്പെട്ട ആൾക്കാരല്ല, അവര് മുൽഹിദീങ്ങളാണ്, ദുർവ്യാഖ്യാനക്കാരാണ്, ബുദ്ധിന്റെ ആളുകളാണ്, നിഷേധിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസിനെ എതിർക്കുന്നുണ്ട്. ഫഖാൽ, അവർ പറയുന്നത് എന്താ? കൈഫ സവ്വദതുഹു ഖത്വായൽ മുശ്രിക്കീന വലം തുബയ്യിലുഹു ത്വആത്തി അഹ്ലി തൗഹീദ്. നല്ല ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. മുശ്രിക്കുകളുടെ പാപങ്ങൾ അതിനെ എങ്ങനെയാണ് കറുപ്പിച്ചത്, എങ്ങനെയാണ് അതിനെ കറുപ്പാക്കി കളഞ്ഞത്? അങ്ങനെയാണെങ്കിൽ തൗഹീദിന്റെ ആൾക്കാർ അതിനെ തൊട്ട് തടവുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അത് വെളുക്കുന്നില്ല? നല്ലൊരു ചോദ്യം. മുശ്രിക്കുകളുടെ മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചെങ്കിൽ തൗഹീദിന്റെ ആൾക്കാർ അതിനെ തൊട്ട് തടവുന്നുണ്ട്, അതിനെ ചുംബിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അത് വെളുക്കുന്നില്ല എന്ന് ആര് ചോദിക്കുന്നു? മുലഹിദീങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ ചോദിക്കുന്നു. അവരത് ചോദിച്ചുകൊണ്ട് ഈ ഹദീസിനെ എതിർക്കുന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇബിൻ ഹജർ പറയാണ്, ഉജീബ് വിമാ ഖാല ഇബിനു ഖുതൈബ. അതിനെനിക്ക് പറയാനുള്ള ഉത്തരം ഇബിനു ഖുതൈബന്റെ ഉത്തരാണ്. ഇബിനു ഖുതൈബ അതിന് കൊടുത്ത ഉത്തരം, ലൗ ഷാ അല്ലാഹു ലക്കാന കദാലിക, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നടക്കും. അള്ളാഹ് തീരുമാനിക്കുകയാണെങ്കിൽ ആ കല്ലിനെ വെളുപ്പിക്കണം, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കണം എന്ന് അള്ളാഹ് തീരുമാനിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരു നടപടിക്രമം, ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്? ഒരു രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്, ഒരു വ്യവസ്ഥ ഉണ്ട്. അതെന്താ? വെളുത്തൊന്ന് കറക്കും, കറുത്തൊന്ന് വെളുത്തോളന്നല്ല. അത് പ്രപഞ്ചത്തിലെ ഒരു സത്യമാണ്, പ്രപഞ്ചത്തിന്റെ ഒരു വ്യവസ്ഥയാണ്, പ്രപഞ്ചത്തിന്റെ ഒരു നടപടിക്രമമാണ്. അല്ല, നിശ്ചയിച്ചൊരു നടപടിക്രമമാണ് വെളുത്തത് കറക്കുക എന്നുള്ളത്. നേരെ തിരിച്ച് ഉണ്ടാകണമെന്നില്ല, നേരെ തിരിച്ചത് ഉണ്ടാവില്ല. ഈ മറുപടി ഇബിനു ഖുതൈബ അവർക്ക് കൊടുത്ത മറുപടിയാണ് എനിക്കും കൊടുക്കാനുള്ളത്, ഈ മുൽഹിദീങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ഹദീസുകളെ, ഈ ഹദീസിനെ നിഷേധിക്കുന്ന മുൽഹിദീങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി അതാണ്. അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നടക്കും, അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അല്ല ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും, ആ വ്യവസ്ഥിതി അങ്ങനെയാണ്. വെളുത്തൊരു സാധനം കറക്ക, കറുത്തൊന്ന് വെളുത്ത് വെളുക്കൂല. അതങ്ങനെയാണ് അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ളത്. ഇബിൻ ഹജർ കൊടുക്കുന്ന മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വക്കാൽ മുഹിബ്ബു തബരി, അദ്ദേഹത്തിന്റെ വാചകം എടുത്തു കൊടുക്കുകയാണ്. മാത്രല്ല, ഈ ഹദീസ് ഉലമാക്കള് വേറൊരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഹദീസിന്റെ ശാരീഹികൾ പറഞ്ഞു, മനുഷ്യന്റെ പാപങ്ങൾ ഒരു കല്ലിൽ പോലും സ്വാധീനമുണ്ടാക്കുന്നുവെങ്കിൽ, കല്ലിൽ പോലും അടയാളമുണ്ടാക്കാൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് കഴിയുമെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ പാപങ്ങൾ ഉണ്ടാക്കുന്ന കറകളും അടയാളങ്ങളും സ്വാധീനവും എത്രത്തോളം ഉണ്ടായിരിക്കും? അവരങ്ങനെയാണ് ഹദീസിനെ മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്. കാരണം അവരാരും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അവർ ഈ ഹദീസ് കൊണ്ടുവന്നത് ഇതിലുള്ള ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ. അവർ പറഞ്ഞ അതാണ്, അവർ ചിന്തിച്ചത് അങ്ങനെയാണ്, അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്നത്തെ വർഷത്തിന്റെ കണക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ, അന്ന് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് സഹാബികൾ ചോദിച്ചത്. അന്നത്തെ കാലത്തിന്റെ അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തപ്പോ, ഇവിടെ അവര് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്, ഫി ബഖാഇഹി അസ്വദു ഇബ്റത്തൻ ലിമൻ ലഹു ബസീറ, അതങ്ങനെ തന്നെ കറുത്തതായി നിലനിൽക്കുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ബസീറത്തുണ്ട്, ഗുണപാഠമുണ്ട്, അതൊരു പാഠമായിട്ട് നിലനിൽക്കുകയാണ്. അവരങ്ങനെയാണ് ഹദീസിനെ മനസ്സിലാക്കിയത്. ആ ഹജറുൽ അസ്വദ് ഒരു പാഠമായിക്കൊണ്ട് നിലനിൽക്കുകയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക്. എന്താണ് ഇതിലുള്ള പാഠം? ഫൈനൽ ഖതായ ഇദാ അസറത ഫിൽ ഹജരി സ്വൽദി ഫതഅസീറുഹാ ഫിൽ ഖൽബി അഷദ്ദു, ഒരു കറുത്ത കല്ലിൽ പോലും മനുഷ്യന്റെ പാപങ്ങൾ ആ വെളുത്ത കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞു അത്രത്തോളം സ്വാധീനമുണ്ടാക്കിയെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ പാപങ്ങൾ എത്രത്തോളം അടയാളമുണ്ടാക്കും, സ്വാധീനമുണ്ടാക്കും എന്നതാണ് അവര് ഈ വിഷയത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നത്. ഇതാരാണ്? ഇത് ഇബ്നു ഹജറിന്റെ അടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇബ്നു ഹജറിന്റെ അടുത്ത് ഉദ്ധരിക്കുക. ഇനി ഇതേ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുബാറക് ഫൂരി അദ്ദേഹം പറഞ്ഞു, ഖാല ഫിൽ മിർഖാത്ത്, മിർഖാത്തിൽ പറഞ്ഞിരിക്കുന്നു, സോറത്ത് ദുനൂബു ബനി ആദം അല്ലദീന യംസഹൂന അൽഹജറ സബബൻ ലിസവാദിഹി, അതിനെ ഹജറുൽ അസ്വദിനെ തൊട്ട് തടവിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾ കാരണമാണ് ഹജറുൽ അസ്വദ് കറുത്തു പോയത്. അതാണ് അത് കറുക്കാനുള്ള കാരണം. വൽ അൽഹറു ഹമലുൽ ഹദീസ് അലാ ഹഖീഖതിഹി, ഇവിടെ ഏറ്റവും നല്ലത് എന്താണ്? ആ ഹദീസിനെ ലാഹിറായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ്, ആ ഹദീസിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ്. കാരണം ഇതിൽ അമാനി അനഖലൻ വല അഖലൻ, കാരണം അങ്ങനെ മനസ്സിലാക്കുന്നതിന് അഖലിയായിട്ടോ നഖലിയായിട്ടോ ഒരു തടസ്സമല്ല. ബുദ്ധിപരമായിട്ടും അങ്ങനെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ല, പ്രമാണബദ്ധമായിട്ടും അങ്ങനെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ മുൻഗാമികൾ പറഞ്ഞതാണ്, ഇത്ര കൃത്യാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ രീതി, ഇതാണ് അഹ്ലു സുന്നയുടെ രീതി. അപ്പോ അദ്ദേഹം പറയുന്നത് ഈ ഹജറുൽ അസ്വദ് വെളുത്തതായിരുന്നു, മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുന്ന ഹദീസിനെ അതിന്റെ ഹഖീഖത്തായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് അഖലിയായിട്ടോ നഖലിയായിട്ടോ തടസ്സമൊന്നുമില്ലാന്ന്, ബുദ്ധിപരമായിട്ടോ അങ്ങനെ മനസ്സിലാക്കുന്നതിന് തകരാറില്ല, പ്രമാണപരമായിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നതിന് യാതൊരുവിധ തകരാറുമില്ല എന്നുള്ള ആ വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ് തൗഫത്തുൽ അഹ്വദിയിൽ. അപ്പൊ ഈ ഹദീസിൽ ഇങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ ഷർഹ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇന്നമസ്ഹൽ ഹജറിൽ അസ്വദി, ഹജറിൽ അസ്വദ് തടവുക എന്നുള്ളത്, ഉവർ റുക്നുൽ യമാനിയി, റുക്നുൽ യമാനിയും തൊട്ട് തടവുക എന്നുള്ളത്, യഹുത്താനിൽ ഖതായ ഹത്തൻ, അത് രണ്ടും തടവുന്നത് അവരുടെ പാപങ്ങളെ മായ്ച്ചു കളയും, അവരുടെ പാപങ്ങളെ മായ്ച്ചു കളയും. ഈ ഹദീസ് അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, തബറാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ശൈബ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഹജറുൽ അസ്വദ് റുക്നുൽ യമാനി, ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പുള്ള മൂലയാണ് റുക്നുൽ യമാനി, അത് ചുംബിക്കാൻ പാടില്ല, അത് തൊട്ട് തടവാം, തൊട്ട് തടവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ നേരെ ആംഗ്യം കാണിക്കുകയും ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യണ്ട, എന്നാൽ തൊട്ട് തടവാം. ആ റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും അത് തൊട്ട് തടവുന്നത് അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കും. സ്വഹീഹായിട്ടുള്ള ഹദീസ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹജറുൽ ഈ കഅബയുടെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അതിലൊന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. കഅബയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജറുൽ അസ്വദിനെ കഅബയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കൊല്ലം ഹജറുൽ അസ്വദ് കഅബയിൽ ഉണ്ടായിരുന്നില്ല. ഹജറുൽ അസ്വദ് പൊട്ടിപ്പോകാനുള്ള കാരണമൊക്കെ അന്നൊറ്റക്കല്ലല്ലോ. ഹജറുൽ അസ്വദ് എട്ടോളം കഷ്ണങ്ങളായിട്ട് കിടക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെച്ചത് ഒരൊറ്റക്കല്ല, അത് പൊട്ടാനുള്ള കാരണങ്ങൾ ഇൻഷാല്ലാ ഒരു ക്ലാസ് കൂടി ഇതിൽ പോകേണ്ടി വരും. അതിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് ഈ ഹജറുൽ അസ്വദ് പിന്നെ കഅബാലയത്തിന്റെ പണികൾ നടക്കുമ്പോൾ ഹജറുൽ അസ്വദ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഇമാം മുജാഹിദ് റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറയാണ്, നദർത്തു ഇലർ റുക്നി, ഞാൻ ആ മൂലയിലേക്ക് നോക്കി, ഹീന നഖല ഇബ്നു സുബൈർ അൽ ബൈത, ആ ഹജറുൽ അസ്വദിനെ ഇബ്നു സുബൈർ കഅബയിൽ നിന്നും പിഴുതെടുത്ത ആ സന്ദർഭത്തിൽ ഞാൻ ആ ഹജറിനെ നോക്കി. ഇമാം മുജാഹിദ് പറയണത് ചരിത്രകാരനായ ഫാഖി ഉദ്ധരിച്ചതാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. അങ്ങനെ ഞാൻ ആ ഹജറിലേക്ക് നോക്കി, ഫഇദാ കുല്ലു ഷൈഇൻ മിൻഹു ദാഖിലുൽ ബൈത്തി അബ്യദ്, കഅബക്കുള്ളിലുള്ള ഭാഗം മൊത്തം വെളുത്തതായിട്ട് ഞാൻ കണ്ടു, പുറത്തത്തെ ഭാഗം കറുത്തിട്ടും കഅബന്റെ ഉള്ളിലുള്ള ഭാഗം ആ കാബന്റെ ചുമരിനോട് ചേർന്നിട്ടുള്ള ഭാഗം അത് വെളുത്തതായിട്ട് അബിയദ് നല്ല വെളുത്തതായിട്ട് ഞാൻ കണ്ടു. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം ഫാഖിഹ് എടുത്തുദ്ധരിച്ചതാണ്. ഇബ്നു സുബൈറിന്റെ കാലഘട്ടത്തിൽ ഈ കബാലയം പുനർ നടപടിക്രമങ്ങൾ നടത്തിയപ്പോൾ അത് ഇമാം മുജാഹിദിന്റെ വാചകത്തിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവി പറഞ്ഞിട്ടുള്ള മൂന്ന് ഹദീസുകളാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് അസ്വദിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. വിഷയങ്ങൾ ഓരോന്നും പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതന ഫിൽ ആഖിറതി ഹസനതന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ജർനാ മിനന്നാർ, അല്ലാഹുമ്മ ജർനാ മിനന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക.